നമുക്ക് ഇന്നത്തെ അല്പദൈവത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിന്റെ 37 മുതലുള്ള വാക്യം. ചാപ്റ്റർ 24, മാത്യു ചാപ്റ്റർ 24 വേഴ്സസ് ഫ്രം 37. മതി. കർത്താവിന്റെ പരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലായിരുന്നു നമ്മുടെ ദൈവത്തെ വീണ്ടും സ്തുതിക്കുവാനും നമ്മുടെ ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്തുവാനും വലിയവനായ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മഹാദേവി ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നതായ ദൈവദിനം കർത്താവിന്റെ വരവ് എന്നുള്ളതായ വിഷയത്തോട് അനുബന്ധിച്ചാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഈ ദിവസങ്ങളിലൊക്കെയും കർത്താവിന്റെ വരവിനെ കുറിച്ച് നാം വളരെ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് നാം സംസാരിക്കുകയും അതിനെക്കുറിച്ച് തന്നെ നാം പലപ്പോഴും പ്രസംഗം കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരവസ്ഥയിലോട്ടാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ചില മിനിറ്റുകൾ ദൈവസന്നിധിയിൽ ആ വിഷയത്തോടുള്ളതായ ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിന്റെ 37 വാക്യത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കുന്നു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. നോഹയുടെ കാലം. ഇന്ന് ആ പകൽക്കാലം പ്രത്യേകാൽ സൺഡേ സ്കൂൾ പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചതായ ഒരു കാര്യമാണ് നോഹയുടെ കാലത്തെ കുറിച്ച്. അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം മനുഷ്യനെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു, സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ തന്റെ വാഴ്ച അല്ലെങ്കിൽ തന്നെ ആക്കിയിരുന്നതായ സ്ഥലത്ത് താൻ നിൽക്കേണ്ട വിധത്തിൽ നിൽക്കാത്തത് കൊണ്ട് ദൈവം അവനെ ഏതൻ തോട്ടത്തു നിന്ന് ആട്ടി പുറത്താക്കിയതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇന്ന് പൽക്കാലം ആ അങ്ങനെയുള്ളതായ ഒരു ജനസമൂഹത്തെ വെച്ച് ദൈവം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നില്ല എന്ന് നമ്മള് ആ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ആ ജനത്തെ കർത്താവ് കണ്ടിട്ട് അവരുടേതായ മനസ്സ്, അവരുടേതായ ജീവിതത്തിൻ്റെതായ ശൈലി കർത്താവ് കണ്ടിട്ട് അവരോട് നീരസപ്പെട്ട്, അത് മാത്രമല്ല അവിടെ വായിക്കുന്നത് നമ്മളിങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് എന്ത് ചെയ്തു, അനുദപിച്ചതായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയും. അനുദപിക്കുന്നതായ മനുഷ്യനെ, അനുദപിക്കുന്നതായ ദൈവം, ഹല്ലേലൂയ, അവനെ പിന്നെ ആ ജനസമൂഹത്തെ പിന്നെ നശിപ്പിക്കുന്നതായിട്ടും കാണുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ വായിക്കുന്നത് ഇവിടെ 24 അധ്യായത്തിന്റെ 37 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. അപ്പോൾ നോഹയുടെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. നോഹയുടെ കാലത്ത് നന്മ വളരുകയല്ലായിരുന്നു, പിന്നെയോ തിന്മ വളർന്നുകൊണ്ടിരുന്നു. നോഹയുടെ കാലത്ത് ദൈവത്തോട് അടുക്കുകയല്ലായിരുന്നു, ദൈവത്തെ വിട്ട് അകലുകയായിരുന്നു. നോഹയുടെ കാലത്ത് അതായത് ദൈവത്തെ പ്രസാദിപ്പിക്കുകയല്ലായിരുന്നു, നോഹയുടെ കാലത്ത് ദൈവത്തെ കോപിപ്പിക്കുകയായിരുന്നു. നോഹയുടെ കാലത്ത് ദുഷ്ടത പ്രവർത്തിക്കുന്നതായ ഒരു വലിയ സമൂഹത്തെ, ഒരു വലിയ ഒരു ജനസമുദ്രത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ, ആ ലോകത്തെ കണ്ടുകൊണ്ട്, ആ ജനസമൂഹത്തെ കണ്ടുകൊണ്ട്, ആ തലമുറയെ കണ്ടുകൊണ്ട് ദൈവം അനുഭവിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇന്ന് നാം ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോ നമ്മുടേതായ ഈ ലോകത്തെ നോക്കുമ്പോ ഇന്നും ലോകം അതുപോലെയുള്ളതായ ഒരു അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദൈവത്തെ വാസ്തവത്തിൽ ആരാധിക്കുന്നതായ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 100 പേരെടുത്താൽ വളരെ വളരെ ചുരുക്കമായി മേലിൽ എണ്ണാവുന്നതായ വിധത്തിൽ മാത്രമേ ആൾക്കാരെ കണ്ടെത്തുകയുള്ളൂ. കാരണമെന്ന് ചോദിച്ചാൽ സകല ജനവും സകലതായ ലോകവും ദുഷ്ടന്റെ അധീനയിലായിട്ട് ഇന്ന് ദുഷ്ടൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു സമയത്താണ് ഞാൻ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് വൈകാലം ദൈവനെ കേൾക്കുന്നതായ ദൈവനമേ നമ്മുടെ ജീവിതത്തിൽ ഒന്നതായ പ്രത്യാശ ചോദിച്ചാൽ നമ്മ ചുവരെ പോലും നശിച്ചു പോകുന്നവരുമായ കൂട്ടത്തിൽ ആകുന്നവരായിട്ടല്ല രക്ഷിക്കപ്പെടുന്നവരുമായ കൂട്ടത്തിലായിരിക്കാൻ ദൈവനമേ വിളിച്ചു പോകുന്നിരിക്കുകയാണ്. നാം ഇത് കാണുമ്പോൾ ലോകത്തിലുള്ള സംഭവങ്ങൾ അറിയുമ്പോൾ ലോക ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഓരോ സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നു എന്തെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ തക്കണം കഴിയുന്നത് ഇനി ആ വെളിപ്പാട് പുസ്തകം അല്ല ഉൽപ്പത്തി പുസ്തകം അല്ല ആറാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം.
ആ
ആ അവിടെ നമ്മൾ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്ക ഒരു കഴിഞ്ഞത് ഭൂമിയിൽ ആരാണ് മനുഷ്യന്റെ ദുഷ്ടത വലിയതൊന്നും അവന്റെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും അറിയുണ്ടു യഹോവ കണ്ടു. ഇനി അടുത്ത
ആ
യഹോവ അനുഭവിച്ചു. ഇന്ന് വൽക്കാലം ദൈവത്തെ ദൈവനം കേൾക്കുന്നതായ ദൈവനമേ ദൈവം നമ്മെ സൃഷ്ടിച്ചതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ ദൈവം അനുഭവിക്കുകയാണോ അതോ ദൈവം സന്തോഷിക്കുകയാണോ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ലോകത്തെ നോക്കുമ്പോൾ മറ്റുള്ള ജനതയെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ലോകയുടെ തലമുറയെ നോക്കുമ്പോൾ ദൈവം അവരുടെ ഹൃദയത്തെ നോക്കിക്കൊണ്ട് ദൈവം ദുഃഖിച്ചു ദൈവം അനുഭവിച്ചു. എന്നാൽ ഇന്ന് നമ്മുടെ സ്ഥിതി എന്താണ്? ദൈവം കേൾക്കുന്നതായ ദൈവരുടെ നമ്മുടെ സ്ഥിതി എങ്ങനെയാണോ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇന്ന് നാം സമ്പദ്സമർത്ഥമായ ഒരു ജീവിതം നയിക്കുന്നുണ്ടോ? നല്ല ജീവിതമുണ്ടോ? നല്ല കുടുംബമുണ്ടോ? നല്ലതായ എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ടോ? എന്നാൽ നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്നതായ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവരെന്ന് പറയുന്നതായ നമ്മുടെ ജീവിതത്തെ ദൈവം നോക്കുമ്പോൾ ദൈവം ദുഃഖിക്കേണ്ടി വരുമോ? ഹല്ലേലൂയ. അവരുടെ നിരൂപണം ഒരിക്കലും ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവം അവനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം തുടങ്ങുന്നു. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 29-ും 30-ും വാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയും അതേപോലെ മറ്റൊരു സംഭവം. ഹല്ലേലൂയ. ലോത്ത് പോയി പാർത്തതായ ഒരു പട്ടണം. ലോത്ത് പോയി പാർത്തതായ ഒരു പട്ടണം. ഹല്ലേലൂയ. ലോത്ത് തിരഞ്ഞെടുത്തതായ ഒരു പട്ടണമാണ്. ആ പട്ടണത്തെ കുറിച്ച് വായിക്കുന്നത് വായിച്ചാട്ട് എന്താണ്? എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തുനിന്ന് തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും നശിപ്പിച്ച് മുടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. കാരണമെന്തോ? കാരണമെന്താ? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന്റെ സ്ഥലം നിലനിൽക്കുവാൻ, ദൈവത്തിന്റെ സ്ഥലം ദൈവത്തെ ദൈവത്തിൻ്റെതായ കൽപ്പനകൾ അനുസരിക്കുവാൻ ജനം കൂട്ടാക്കിയില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും 2 തീമത്തെ ലേഖനത്തില് അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് വായിച്ചാട്ടെ. 2 തീമത്തെയും 3-ാം അധ്യായം അതിന്റെ ആ ആ എന്ന് നോക്കാണ് അവിടെ നിന്ന് പറയുന്നത് അന്ത്യകാലത്ത് നമ്മുടെ വിഷയം എന്നാണ്? നോഹയുടെ കാലം പോലെയുള്ളതായ കാലം. നോഹയുടെ കാലം പോലെയുള്ളതായ കാലം. അന്ന് നമ്മൾ വായിച്ചെന്താണ് സന്തോഷത്തോട് വായിച്ചാട്ട്? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയാ മനുഷ്യർ ഒന്നാമത് അതിന് ലക്ഷണമാണ് കർത്താവിന്റെ വരവിന്റെതായ ലക്ഷണത്തിന് ഒന്ന് മനുഷ്യർ എന്തായി മാറുന്നു? അവർ സ്വസ്നേഹികളായിട്ട് മാറുന്നു. അടുത്ത അവർ ദ്രവ്യാഗ്രഹികളായിട്ട് മാറുന്നു. ആ വമ്പ് പറയുന്നവരായിട്ട് മാറുന്നു. അടുത്ത അഹങ്കാരികള് ആ ദൂഷകന്മാർ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ നന്ദി കെട്ടവർ അശുദ്ധർ ആ വാത്സല്യമില്ലാത്തവർ യമനാത്തവർ, ഏഷണിക്കാർ, അജിതേന്ദ്രന്മാർ, ഉഗ്രന്മാർ, സൽഗുണവേഷികൾ, ദ്രോഹികൾ, നോക്കണമേ, ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഈ പക കാണുന്നതായ സകല മാറവേറും. ഇതിന്റേതായ ഇതൊക്കെയും കാണുമ്പോൾ നമ്മൾ ആരും മനസ്സിലാക്കണം, കാര്യം മനസ്സിലാക്കണം എന്താണോ നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ സ്വയമായി ഹല്ലേലൂയ സ്വന്തം കാര്യം മാത്രം നോക്കുന്നതായ ഒരു ജനസമൂഹത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തെ ആരാധിക്കുവാനോ ദൈവത്തെ സേവിക്കുവാനോ ദൈവത്തെ പിൻപറ്റുവാനോ തക്കവണ്ണം കഴിയാത്ത വിധത്തിൽ ജനം അവരെ തങ്ങളെ തന്നെ വഷളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതായ ഒരു അവസ്ഥ. അതുപോലെ തന്നെ നാലാമധ്യായം രണ്ട് ദൈവത്തെ എഴുതിയ ലേഖനം നാലാമധ്യായം എന്റെ മൂന്നാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. പ്രൈസ്ലോ അവിടെ അടുത്ത് കാണുന്ന നമ്മൾ എന്താണെന്നറിയാമോ, അടുത്ത് കാണപ്പെടുന്നത് ആ ഒരു കാര്യമാണ് കർത്താവിന്റെ വരവിന്റെ മറ്റൊരു ലക്ഷണമാണ് എന്തെന്നറിയാമോ, ആരാ ഭക്തി ഉപദേശത്തെ പൊറുക്കാതെ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഷ പറഞ്ഞാൽ ദുരുപദേശക്കാർ. പ്രൈസ്ലോ ഭക്തി ഉപദേശത്തെ വെറുക്കാത്തവർ, ദുരുപദേശക്കാർ, കർത്താവിന്റെ വരവിനെ വിശ്വസിക്കാത്തവർ. അല്ലെങ്കിൽ മറ്റൊരു തന്ത്രമാണ് കർത്താവ് ആളോട് വന്നു കർത്താവിന് വരവിന് വേണ്ടി നോക്കിയിരിക്കേണ്ട എന്ന് പറയുന്ന മറ്റൊരു തന്ത്രം. കർത്താവ് വന്നു കഴിഞ്ഞു, കർത്താവിന് വേണ്ടി വരവിന് വേണ്ടി നോക്കിയിരിക്കേണ്ട, അതായത് എന്ന് പറഞ്ഞ വിവിധ രീതികളായ ദുരുപദേശക്കാരെ കൊണ്ട് ഇന്ന് ലോകം നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതൊക്കെയും നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് പൊട്ടിപ്പുറപ്പെടുന്നില്ല. ഇതൊക്കെ ദൈവം കർത്താവ് എന്ന് നേരത്തെ അവൻ തന്റെ വചനത്തിൽ നമ്മെ ഓർപ്പിപ്പിക്കുകയാണ്. ഇതൊക്കെയും കാണുമ്പോൾ മനസ്സിലാക്കണം കർത്താവ് വാതിൽക്കളായിരിക്കുന്നു. ഹല്ലേലൂയ, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതുപോലെ തന്നെ പത്രോസിന്റെ ലേഖനം മൂന്നാമധ്യായത്തിന്റെ മൂന്നാം വാക്യത്തില് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും, അന്ന് പരിഹാസികൾ ധാരാളമായി ഉണ്ടായി വരും. പരിഹാസികൾ ഉണ്ടാകുന്നതായ ഒരു സമയം. ഇന്ന് ലോകത്തിൽ നാം നോക്കുമ്പോ യഥാർത്ഥത്തിൽ കനീമത്തെ ആരാധിക്കുന്നവരെ പരിഹസിക്കുന്നതായ ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളുമായി ഇരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ, രാവിലെ ഞായറാഴ്ച രാവിലെ ആരാധിക്കുക, ആരാധനയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ നാം വസിക്കുന്നതായ ഈ ലോകത്തിലെ പ്രത്യേകം ഈ അമേരിക്ക പട്ടണത്തിൽ തന്നെ പരിഹസിക്കുന്നതായ ഒരു കൂട്ടത്തിലാണ്, ഒരു രാജ്യ കാലയളവിലാണ് ഞാൻ നിങ്ങൾ മന്ദെത്തിയിരിക്കുന്നത്. എന്നാൽ അവ കാണുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലായാലും കർത്താവ് പറഞ്ഞതാണ് പരിഹാസികൾ ഉണ്ടാകും, ഹല്ലേലൂയ ഏഷണിക്കാർ ഉണ്ടാകും, സ്വന്തമായിട്ട് കാര്യം നോക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരുണ്ടാകും, വിഗ്രഹാരാധികൾ ഉണ്ടാകും, ദൈവത്തെ കോപിപ്പിക്കുന്നവരുണ്ടാകും. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ പിന്നെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഹല്ലേലൂയ അവരെല്ലാവരും വിശ്വാസത്തെ ത്യജിച്ചു കളഞ്ഞിട്ട് വിശ്വാസം വിട്ട് അകന്നുപോയവരാണ്. ഹല്ലേലൂയ ഞാൻ ഓർക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് നടന്നതായ സംഭവം. നമുക്ക് എല്ലാവരും നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടതാണ് അമേരിക്കയെ കുറിച്ച് ഒരു മനുഷ്യനും അകത്തു കയറി വന്ന് ഇത്രയും വിദൂരതയിലായിരിക്കുന്നത് കൊണ്ട് ഇത്രയും മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനൊരു അറ്റാക്ക് കടന്നു വരുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ നമ്മുടെ അകത്തുള്ള റിസോഴ്സ് തന്നെ ഉപയോഗിച്ച് ആയുധമില്ല, ബോംബില്ല, മറ്റ് പ്രത്യേകമായ മാരകമായിട്ടുള്ളതായ മറ്റ് യാതൊരു കാര്യങ്ങളുമില്ല. നമ്മുടെ അകത്തുള്ളതായ റിസോഴ്സ് എടുത്തുകൊണ്ട് നമ്മളോട് ഈ രാജ്യത്തോട് ആക്രമിക്കുവാൻ തക്കവണ്ണം ശത്രു അവരെ അവരുടെ കരങ്ങൾ എടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത് ആയിസാരും അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കുക ആരുമില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്ക് അങ്ങനെ പെട്ടെന്ന് അറ്റാക്ക് വരികയില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ചിന്തകളെയൊക്കെയും തകിടം മറിച്ചിട്ട് ആ ഹല്ലേലൂയ ആ ന്യൂയോർക്കിലുള്ളതായ
അവിടെ ലാൻഡ്മാർക്ക് ആയിരുന്നതായ രണ്ട് ഭീമൻ കെട്ടിടത്തെയാണ് തകർത്തിട്ടത്. ഞാൻ ആഴ്ച കണ്ടപ്പോൾ, ആദ്യം കണ്ടപ്പോൾ ആ വിമാനം ആ പ്ലെയിൻ വന്ന് ഇടിച്ചിട്ട് ആ ഇടിച്ച ആ ഭാഗവും അതിന് മുകളിലായ ഭാഗവും അല്പം ഒന്ന് ആ മാറി ഇടിഞ്ഞ് തകർന്ന് മാറിപ്പോകത്തേ ഉള്ളൂ. അവിടെയുള്ളതായ ആൾക്കാർക്ക് മാത്രമേ സംഭവം കുഴപ്പം വരികയുള്ളൂ എന്ന് ഞാൻ ചോദിച്ചത്. എന്നാൽ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ വെറും പപ്പടം പൊടിയുന്നത് പോലെ, ഈ വമ്പും കെട്ടിടം വെറും പപ്പടം പൊടിയുന്നത് പോലെ, അതായത് ചാമ്പലായിട്ട് ഒരു ചാമ്പൽ ഒരു മൺകൂമ്പാരമായിട്ട് താഴോട്ട് പോകുന്നത് ഞാനും നിങ്ങളും കണ്ടതാണ്. ഹല്ലേലൂയ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം പോലെ, എത്ര മനുഷ്യനായിരുന്നാലും എത്ര വൻപിച്ച കെട്ടിടമാണെന്ന് പറഞ്ഞാലും ഈ ഒരു മനുഷ്യനോ അവന്റേതായ ബുദ്ധി ഉപയോഗിച്ചോ അവന്റേതായ വക്രബുദ്ധി ഉപയോഗിച്ചോ തകർക്കുവാൻ തക്കവണ്ണം അല്പസമയം അല്പസെക്കൻഡുകൾ മാത്രമേ വന്നുള്ളൂ. പക്ഷെ മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്, ഹല്ലേലൂയ, അവർ പറഞ്ഞതായ അവരുടെ ആ കണക്കനുസരിച്ച് 6000 ചില്ലുവാനും ആൾക്കാരാണോ നഷ്ടപ്പെട്ടു പോയത്, കാണാതായത്. എന്നാൽ ഡെഡ് ബോഡി കിട്ടിയത് എത്ര പേരാണ്? എത്ര പേരാ? 200 ചില്ലുവാനുമാ. ബാക്കി എവിടെ പോയി? എവിടെ പോയി? ഇവരെല്ലാവരും ജീവിതങ്ങളല്ലായിരുന്നോ? ഇവർക്കെല്ലാം ജീവനുണ്ടായിരുന്നു, ഇവർക്കെല്ലാം ശരീരമുണ്ടായിരുന്നു, ഇവർക്കെല്ലാം ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇവർക്കെല്ലാം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ഇവർക്കെല്ലാം മാതാപിതാക്കളുണ്ടായിരുന്നു, ഇവർക്ക് ജീവനുണ്ടായിരുന്നു, ഇവർക്ക് അതായത് സുഖ സൗകര്യങ്ങളുണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു, അതായത് വീടുണ്ടായിരുന്നു, അവരുടേതായ എല്ലാ നിലവാരങ്ങളും ഉള്ളായിരുന്നതായ എല്ലാ വ്യക്തികളായിരുന്നു, അവർക്കൊരു പേരുണ്ടായിരുന്നു, പെരുമയുണ്ടായിരുന്നു. എന്നാൽ ഒരു വിമാനം ഒരു പ്ലെയിൻ വന്ന് ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ൂറുകൾക്കകം നിമിഷങ്ങൾക്കകം അവരെ പിന്നെ കാണാതെയായി. അവരെ തിരഞ്ഞെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവരെ അവരെ എന്ന് പോലെ ഒന്ന് എടുക്കുവാൻ തക്കവരും കഴിയാത്ത വിധത്തിൽ അവർ ചാമ്പലായി പോയി കാണും. ഞാൻ പറഞ്ഞതോ എത്ര 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 നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര നമ്മൾ കരുതി കൂട്ടിയെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് വരുന്നതായ സമയത്ത് നമ്മുടെ ആത്മാവിനെ കർത്താവിനോട് ചേർക്കുവാൻ തക്കവണ്ണം കഴിയില്ലെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലോ ഏറ്റവും പ്രധാനമായ കാര്യം. ഹല്ലേലൂയ. 6000-ൽ പരം ജനങ്ങള്, 6000-ൽ പരം ജീവന് വെറും ചാമ്പലായി മാറ്റപ്പെട്ടു. അതിനകത്ത് എത്ര പേര് രക്ഷയ്ക്കായി മാറ്റപ്പെട്ടു നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, നമ്മൾ ഇതുവരെയും കടന്നു വന്നത് ദൈവത്തിൻ്റെതായ ദാനമായത് കൊണ്ടാണോ? ദൈവം നമ്മെ സഹായിച്ചത് കൊണ്ടാണോ? ഹല്ലേലൂയ. 1000-ൽ 1 നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. നമ്മളിവിടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരു പെരുമയുണ്ടോ? നമുക്കൊരു ചുറ്റുപാടുണ്ടോ? നമുക്കൊരു കുടുംബമുണ്ടോ? നമുക്ക് സാഹചര്യമുണ്ടോ? എന്നാൽ എത്രനാൾ അത് നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞതുപോലെ 6 അടി മണ്ണുപോലും കിട്ടുമോ നമുക്കറിഞ്ഞുകൂടാ. പറഞ്ഞ മനസ്സിലായോ? 6 അടി മണ്ണുപോലും എനിക്ക് നിങ്ങൾക്കും കിട്ടുമോ നമുക്കറിഞ്ഞുകൂടാ. 6000-ൽ പരം ആൾക്കാർക്ക് 6 അടി മണ്ണ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ബെറിയനവർക്ക് കിട്ടിയില്ല. നമ്മൾ ധാരാളം പാടാറുണ്ടോ? എത്ര സമ്പാദിച്ചാലും നിനക്ക് ഉള്ളത് 6 അടി മണ്ണെന്നോ? എന്നാൽ അതുപോലെ 6000 പേർക്ക് കിട്ടിയില്ല. പൈസകളോ? 6 അടി മണ്ണെന്ന് പറയുവാൻ അവർക്കൊന്നുമില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ജീവന് ദേഹിയെ കൊല്ലുന്നതായ ഈ ലോകത്തെ നമുക്ക് ഭയപ്പെടേണ്ടതായി ആവശ്യമില്ല. ഹല്ലേലൂയ. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രത്യാശ എന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവ് വരുവാൻ തക്കവണ്ണം പോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദിവസങ്ങളില് നമുക്ക് വേണ്ടുന്നത് ഒരു ഒരുമയാണ്, ഒരു ഫെലോഷിപ്പാണ്, ദൈവമായിട്ടുള്ളതായ ഒരു ഫെലോഷിപ്പ്, നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ളതായ ഒരു ഫെലോഷിപ്പ്, നമ്മൾ ചിന്തിക്കുന്നവരായിട്ടല്ല, തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. എന്നാ ഈ നോഹയുടെ കാലത്ത് ജനസമൂഹത്തിന് ദൈവത്തിന് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. എന്നാ നോഹയുടെ കാലത്തെ പോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഒരു വലിയ വാണിംഗ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈസലോ. നോഹയുടെ കാലത്ത് ദൈവം ഒരു വലിയ വാണിംഗ് നോഹന്റെ മുഖാന്തരം, നോഹത്തിന്റെ കുടുംബം മുഖാന്തരം ദൈവം ആ ജനസമൂഹത്തിന് കൊടുത്തുകൊണ്ടിരുന്നു. ഇന്ന് നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുക, നമുക്ക് തന്നുകൊണ്ടിരിക്കുക, ലോകത്തിന് മൊത്തം തന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, കർത്താവ് വരുവാൻ തക്കവണ്ണം പോകുന്നു, കർത്താവിന്റെ വരെ വാസനമായിരിക്കുന്നു. നാം ഒരുങ്ങിക്കൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക. മഴ പെയ്യുവാൻ തക്കവണ്ണം പോകുന്നു, ഹല്ലേലൂയ. നശിക്കുവാൻ തക്കവണ്ണം പോകുന്നു. എത്രയും പെട്ടെന്ന് പട്ടണത്തിനുള്ളിൽ കടക്കുക എന്ന നോഹ പ്രസംഗിച്ചതുപോലെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നതായ ഒരു കാലയളവിലാണ് ഞാൻ നിങ്ങളെ വന്നിരിക്കുന്നത്. നോഹയ്ക്ക് പട്ടണത്തിൽ കയറുവാൻ തക്കവണ്ണം കർത്താവ് വരുന്നപ്പോൾ അവനും കുടുംബവും പട്ടണത്തിനുള്ളിൽ കഥകടച്ചു. നമ്മുടെ പെട്ടകമായിരിക്കുന്നതായ കർത്താവായ യേശു ക്രിസ്തു ആകാശ മേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് കടന്നു വരുമ്പോ നമ്മളെ മേലോടെ എടുക്കപ്പെടും. കാത്തിരിക്കുന്നവർ, ഒരുങ്ങിയിരിക്കുന്നവർ, തന്നെ തന്നെ ഹല്ലേലൂയ തങ്ങളുടെ വസ്ത്രത്തെ ഒരുക്കി കാത്തിരിക്കുന്നവർ അവരോടുകൂടെ എടുക്കപ്പെടും. എന്നാൽ മറിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നതായ വ്യക്തികൾക്ക് ഒരിക്കലും കയറിപ്പോവാൻ തക്കവണ് കഴിയില്ല. ഞാനൊരു ഒരു ഒരു സംഭവം തന്നെ കേട്ടിട്ടുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ ഉള്ളതായ ഒരു കൂട്ടരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മലയോരത്ത് താമസിക്കുന്നതായ ഒരു കൂട്ടരാണ്. അവർക്ക് ഒരു മൃഗം അവർ നേർച്ചയ്ക്കായിട്ട് അവർ വളർത്തും. ആ മൃഗത്തെ ആ ജനത്വ ആ ആ ഗ്രാമത്തിലുള്ളതായ സകലമാനവേരും വന്ന് നമസ്കരിക്കും. സകലമാനവേരും വന്ന് നമസ്കരിച്ച് ആ മൃഗത്തിന് മുമ്പ് പൂജയും മൃഗത്തിന് മുമ്പിൽ ആരാധിക്കും, മൃഗത്തിന് വേണ്ടതായ എല്ലാ നേർച്ചയൊക്കെ ചെയ്യും. ആ മൃഗമാണ് അവരുടെ ദൈവം. എന്നാൽ ആരാധിച്ചു കഴിഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന എന്തെന്നറിയാമോ? ഈ മൃഗത്തെ അവര് കൊന്ന് തിന്നും. ദൈവത്തെ എന്ത് ചെയ്യാ? കൊന്ന് തിന്നും. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മള് വാസ്തവത്തിൽ ക്രിസ്ത്യാനികളായിരിക്കുന്നതായി നാം ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? എന്നാൽ നമ്മുടെ ദൈവത്തെ നമ്മുടെ ദൈവത്തിൻ്റെതായ വിലയെ പലപ്പോഴും കളയുന്നതായ വിധത്തിൽ നമ്മൾ സംസാരിക്കുകയും നമ്മുടെ കർത്താവിനെ തന്നെ വീണ്ടും ക്രൂശിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതമായി തീർന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ പരിതാപമാണ്. ആരെയും കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്നതായ വിധത്തിൽ, കർത്താവിന് നാമം അവഹേളിക്കുന്നതായ വിധത്തിൽ നമ്മുടെ നായ ജീവിതമായി തീർന്നാൽ, നമ്മുടെ സംസാരമായി തീർന്നാൽ, നമ്മുടെ നായ ജീവിതം നമ്മുടെ കുടുംബജീവിതമായി തീർന്നാൽ കർത്താവ് അത് പ്രസാദിക്കുന്നില്ല. കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ നിന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഹല്ലേലൂയ നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നതായ ആ അന്ത്യം പ്രാപിക്കുന്നവരെയും വിശ്വസോട് നിലനിൽക്കണമെന്നുള്ളതാണ്. നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുക എന്തൊക്കെ ഒരു കഴിയുന്നത്. അന്ന് 39-ാമത്തെ വാക്കി തന്നു വായിച്ചാട്ടെ. 39-ാമത്തെ 29 അങ്ങനെ തന്നെയാകും. നമ്മൾ വായിക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 4-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താണ്? കർത്താവിതാൻ ഗംഭീരനാദത്തോടും പ്രതാപനുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചേർത്ത് നോക്കുകയും പിന്നെ ജീവനോടിരിക്കുന്നതാ ഒരുമിച്ച് ആകാശത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആമേൻ. ഒരു ദിവസം കർത്താവ് വരണമെന്ന് പറയുകയാണ്, നോഹയോട് പറയുകയാണ്, നോഹേ നീ പ്രസന്നിച്ചത് മതി, നീ ജീവിച്ചത് മതി, നീ നിന്റെ കുടുംബവുമായി നീ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു വന്ന ആളുകളിയ. ഒരു ന്യായ ഒരു ദിവസത്തിലോ നാം ഈ വർത്തമാനം കേൾക്കുവാൻ തക്കോണം പോവുകയാണ്. കാവളത്തിൻ്റെതായ ശബ്ദം മുഴങ്ങുവാൻ തക്കോണം പോവുകയാണ്. ഹല്ലേലൂയ, ഇന്ന് തൽക്കാലം കാവളത്തിൻ്റെതായ ശബ്ദം മുഴങ്ങുകയാണെങ്കിൽ നമ്മൾ എത്ര പേരെടുക്കപ്പെടും? എത്ര പേരെന്നല്ല, എല്ലാവരും എടുക്കപ്പെടണം. പ്രൈസലോ ഹല്ലേലൂയ. എത്ര പേരെന്നല്ല, അവർ പ്രസക്തിയില്ല, നമ്മളെല്ലാവരും എടുക്കപ്പെടണം. നമ്മുടെ വാഞ്ചി അതാണ്, നമ്മുടെ ആഗ്രഹം അതാണ്, നമ്മുടെ പ്രത്യാശ ഇതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് ദൈവവുമായിട്ടുള്ളതായ ആ വാസത്തെ കുറിച്ചുള്ളതായ ചിന്ത നമ്മളും ഭരിക്കണം. പ്രൈസലോ ഹല്ലേലൂയ. നമ്മുടെ ഈ ലോകത്തിലുള്ളതായ ധനത്തിന്റെ പുറകിൽ ഈ ലോകത്തിലുള്ള ചിന്തയുടെ പുറകിൽ കടന്നു പോയിട്ട് നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കുവാൻ ഒരിക്കലും ഇടയാകരുത്. നമ്മുടെ ആത്മാവിനെ ഓട്ടമാക്കുവാൻ അത് നമ്മുടെ കുടുംബങ്ങൾക്കിടയാകരുതോ? നമ്മുടെ ഭാര്യയ്ക്കോ, നമ്മുടെ ഭർത്താവിനോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ, നമ്മുടെ മാതാപിതാക്കോ ഒരിക്കലും അങ്ങനെ ഇടയാകരുത്. അതല്ല, നാം ഇതുവരെയും കടന്നു വന്നു, ഇത്രത്തോളം കടന്നു വന്നു, ഇതുവരെയും ദൈവസ്നേഹം അനുഭവിച്ചവരാണ്, ഇതുവരെയും ദൈവത്തിനുതായ അതായത് കൽപ്പന അനുസരിച്ചവരാണ്. വഴിക്ക് വെച്ച കളഞ്ഞു കുളിഞ്ഞു പോരുതോ? അറിയ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളറിയാതെ നമ്മുടേതായ ഡയറക്ഷൻ മാറ്റുവാൻ തക്ക വണ്ണം സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായ കാലയളവാണിത്. ആരറിയ നമുക്ക് തോന്നുമ്പോ തോന്നും, ആരറിയ മുന്നോട്ട് പോവുകയാണ്, ആരാധനയുണ്ടോ, പാട്ടുണ്ടോ, കൂട്ടായ്മയുണ്ടോ, ഞാൻ മുന്നോട്ട് തന്നെ പോവുകയാണ്. പക്ഷെ ഡയറക്ഷൻ ചിലപ്പോ മറിഞ്ഞായിരിക്കാം, തിരിച്ചായിരിക്കാം. ആരറിയ കിഴക്കോട്ട് പോകുന്നതിന് പകരം പടിഞ്ഞാറേക്കുള്ളതായി പോക്കായിരിക്കാം. എന്നാ ദൈവത്തിന്റെ ആത്മാവ് ഇത് വൽക്കാരെ നമ്മളെ ഏർപ്പിക്കുന്നത്, ആരറിയ നമ്മുടെ ഡയറക്ഷൻ വിശാല പ്രാലോചനത്തിൽ വായിക്കുന്നത് പോലെ വിശ്വാസതരനായതിനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനായിരിക്കട്ടെ. ആമേൻ. ഹാലലൂയ. ഓട്ടക്കളത്തോടി അനേകരോടി ഓടി ഓടി വഴിക്ക് വെച്ച് പല സമയ സന്ദർഭങ്ങളുടെ സമയത്തോ അവർ തങ്ങളുടെ ഓട്ടം മതിയാക്കിയിട്ടോ ഇത് ഓടുന്നില്ല എന്ന് പറഞ്ഞോ തളർന്നു പോയതായി കാണുന്നുണ്ട്. ചിലർ പട്ടുപോയി, ചിലർ ലോകസുനല്ലായി മാറ്റപ്പെട്ടു, ചിലർ ദുഷ്ടത നിൽക്കോ അതീതരായി. എന്നാൽ ഇന്ന് വൽക്കാലം ദൈവം കേൾക്കുന്നതായ ദൈവമേ നമ്മുടെ ജീവിതത്തിലെ ആ അവസ്ഥ വരരുത്. അതല്ല, നമ്മുടെ ആരംഭത്തെക്കാൾ അവസാനം നല്ലതായിരിക്കണം. അതല്ല, ആരംഭത്തിൽ ഓടിയത് എത്ര ഓടി എന്ന് പറഞ്ഞാലും, എത്ര മണിക്കൂർ ഓടി എന്ന് പറഞ്ഞാലും, എത്ര ദിവസങ്ങൾ ഓടി എന്ന് പറഞ്ഞാലും കാര്യമില്ല. നിന്റെ അവസാനത്തില് നിനക്ക് ശരിക്കും ഓടി തേക്കുവാൻ തക്കവണ്ണം കഴിയുമോ? പൈസറോ എനിക്ക് ഓടി തേക്കുവാൻ തക്കവണ്ണം കഴിയുമോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓടി തേക്കുവാൻ തക്കവണ്ണം കഴിയുമോ? അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസറോ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നാമധ്യായം അതിന്റെ 15-5 വാക്കൊന്ന് വായിച്ചാട്ടെ. അലല്ലൂയ. പ്രൈസറോ ഒന്ന് പത്രോസ് അലല്ലൂയ. ക്ഷയം മാലിന്യം ഒന്നുമില്ലാത്ത ഒരു അവകാശത്തിനായി നമ്മുടെ വീണ്ടും ജനിപ്പിച്ചിരിക്കുക. പ്രൈസറോ ഹാലലൂയ. ഹാലലൂയ. ലോകത്തിന്റെതായ സംഭവം നമ്മൾ കഴിഞ്ഞ രാത്രിക്കാലം തലേരാത്രിക്കാലം ഓരോന്നോരോന്നായി കേട്ടുകൊണ്ടിരുന്നതാണ്. ഹാലലൂയ. ലോകത്തിന്റെതായ സംഭവങ്ങളെല്ലാം ഓരോന്നായിട്ട് വരും ചൂണ്ടുന്നത് കർത്താവ് വാതിൽക്കലായിരിക്കുന്നു. ഇന്ന് വൽക്കാലം ദൈവനമേ, ദൈവത്തിന്റെതായ വചനം കേൾക്കുന്നതായ ദൈവനമേ, ഹാലലൂയ, നാം അഭിരുക്കിലായിരിക്കുന്നു, നാം ജോലി ചെയ്യുന്നു, നല്ല കുടുംബമുണ്ട്, നല്ലതായ ചുറ്റുപാടുകളുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാലലൂയ, നമുക്ക് വേണ്ടുന്നത് ഇതെല്ലാം ആവശ്യമാണെങ്കിൽ തന്നെയും നമുക്ക് വേണ്ടുന്നത് നിത്യജീവനാണ്. പ്രൈസ് ലോർഡ്. ഇതിനെ മുറുകെ പിടിച്ചിട്ട് അതിനെ കളയുന്നവരായി തീരരുത്. പ്രൈസ് ലോർഡ്. ഹാലലൂയ. ഇതില്ലെങ്കിലും അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭാഗ്യവന്മാരായി തീരും. ഇന്ന് വൽക്കാലം അതിനായി തീരുവാൻ, അതിനായിട്ട് നമുക്ക് ജീവിക്കുവാൻ, അതിനുവേണ്ടി അധ്വാനിക്കുവാൻ, കർത്താവിന് വേണ്ടി നോക്കി പാർക്കുവാൻ, കർത്താവിനോരോട് വേണ്ടി ആരോടെ പാർക്കുവാൻ, ആരോട് നോക്കി പാർക്കുവാൻ, കർത്താവിനെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടോ എന്നെ വാക്കുന്നോ ഞാൻ വിരമിക്കുന്നു. കർത്താവിനെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.